السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل هل ننبئكم بالأخسرين أعمالا، الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു തന്നിട്ടുള്ള ഇസ്ലാം ദീനിന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തനതായ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സുന്നത്തുകളോട് പ്രതിബദ്ധതയും അതിനെതിരായി വരുന്ന ബിദഅത്തുകളോടുള്ള കടുത്ത വെറുപ്പും മനസ്സിൽ നിലനിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏത് ഖുതുബകളുടെയും ആമുഖത്തിൽ അവിടുത്തെ ഉപദേശങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും ആമുഖത്തിൽ ഏത് ഘട്ടത്തിലും നിരന്തരം അവിടുന്ന് മുന്നറിയിപ്പ് നൽകാറുള്ള മാരകമായ ദോഷമാണ് ബിദഅത്തുകൾ എന്ന് പറയുന്നത്. നാം നമ്മുടെ പ്രഭാഷണങ്ങളുടെ തുടക്കങ്ങളിൽ ഉദ്ധരിക്കാറുള്ള ഒരു വചനം ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ചര്യകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണെന്നും, വശറൽ ഉമൂരി മുഹ്ദസാത്തുഹ, കാര്യങ്ങളിൽ ഏറ്റവും ചീത്തയായത്, അമ്രുകളിൽ കാര്യങ്ങളിൽ ഏറ്റവും ഷർറായത്, അവയിലെ പുതിയതാണ്, എല്ലാ പുതിയതും ബിദഅത്തുകളാണ്, ളാണ് എന്ന അർത്ഥം വരുന്ന ഒരു വാചകം ദിനേന എന്നോണം ഖുതുബകളിലൂടെ, ക്ലാസുകളിലൂടെയൊക്കെ, ആമുഖങ്ങളിൽ, അറബിയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിൽ മനുഷ്യന്മാര് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യരായിത്തീരാൻ, മക്ബൂലീങ്ങളായിത്തീരാൻ അള്ളാഹു ആരെയാണോ സ്വീകരിച്ചത് അവർക്കാണ് സ്വർഗം. ആരെയാണോ അള്ളാഹു തള്ളിയത് അവരാണ് നരകാഗ്നിയിൽ തള്ളപ്പെടുന്നത്. ആർക്കാണോ അള്ളാഹുവിങ്കൽ അംഗീകാരമുള്ളത് അവനാണ് സ്വർഗം. ആരെയാണോ അള്ളാഹു അവഗണിച്ചു കളയുന്നത് അവനാണ് നരകം. ഈ പാത നന്നായി വിശദീകരിക്കാനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അവിടുത്തെ പ്രഭാഷണങ്ങളിലൂടെ ഉത്ബോധനങ്ങളിലൂടെയൊക്കെ ആമുഖമായി ഈ ഒരു കാര്യത്തെ ഈ സമുദായത്തിന്റെ മുമ്പിൽ കൃത്യമായി ഉത്ബോധിപ്പിച്ചത്. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം അധ്വാനങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ട്. ആ അധ്വാനം നിർവഹിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും വിചാരിക്കുന്നു അവർ നേരിന്റെ പാതയിലാണ് അധ്വാനിക്കുന്നത് എന്ന്. വാസ്തവത്തിൽ അവർ നേരിന്റെ പാതയില്ലെന്ന് ഒരുപാട് അകന്നുപോയിട്ടുള്ളവരാണ്. പക്ഷേ എന്നിട്ടും അവർ ധരിക്കുന്നത് തങ്ങൾ നേരിന്റെ പാതയിലാണ് എന്നാണ്. ഈ ഗൗരവത്തെ, ഈ വ്യക്തമായ വിഷയത്തെ സമൂഹത്തിന്റെ മുമ്പിൽ അടിക്കടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധനം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ സഹാബിമാരത് വളരെ ഉൾക്കൊണ്ടവരാണ്. സമൂഹത്തിൽ ഏതെങ്കിലും നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരാചാരം മതകീയമാനത്തോടുകൂടി പൊട്ടിപ്പുറപ്പെടുമ്പോഴെല്ലാം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചവരാണ് മുൻഗാമികളായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും. അവരുടെ പാത പിൻപറ്റുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ണു നിറയെ നോക്കിക്കാണാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരാണ് സ്വഹാബാ കിറാം. അവിടുത്തെ സംസാരങ്ങൾ കൊണ്ടവരുടെ കാതുകൾ നിറക്കാൻ വിധിക്കപ്പെട്ട ഭാഗ്യവാന്മാരായിരുന്നു സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും. ഏതവസരങ്ങളിലും ഹൃദയങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടുത്തോട് അവതരിപ്പിച്ച് നിവൃത്തി വരുത്തിയിരുന്ന ഇസ്ലാമിന്റെ മാതൃകാ പുരുഷന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബാ കിറാം. ആ സ്വഹാബാ കിറാം മതത്തിലില്ലാത്ത ഒന്ന് ആരെങ്കിലും കൊണ്ടുവരുന്നതിനെ ശക്തമായി എതിർത്തവരാണ്. മഹാനായ ഒരു സഹാബി, ആ സഹാബി പള്ളിയിലെത്തി നോക്കുമ്പോൾ ആളുകൾ വട്ടം കൂടിയിരുന്ന് ചില ദിക്റുകൾ അവർ പ്രത്യേക എണ്ണം നിശ്ചയിച്ചുകൊണ്ട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അതിനുവേണ്ട പ്രത്യേകമായ ചിട്ടങ്ങളും വട്ടങ്ങളും രൂപങ്ങളും ഒക്കെ നൽകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അവരെ ശക്തമായി ശകാരിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ്. അവര് പറഞ്ഞു, ഞങ്ങൾ നല്ലതല്ലാതെ ഉദ്ദേശിക്കുന്നില്ലല്ലോ, ഞങ്ങൾ ദിക്റല്ലേ ചൊല്ലുന്നത്, അതല്ലേ ചൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ സ്വഹാബി ശക്തമായി അവരോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉരുമ്പി പോയിട്ടില്ല, അവിടുന്ന് ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു നശിച്ചു പോയിട്ടില്ല, അത്രയ്ക്കും അവിടുന്ന് നമ്മളോട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് കാലം അത്രയൊന്നും കഴിയാത്തപ്പോഴേക്കും നിങ്ങൾ ഇല്ലാത്ത ഒന്ന് പുതിയതായിട്ട് കൊണ്ടുവരികയാണോ എന്ന് ശക്തമായി സഹാബി അവിടെ കൂടിയിരിക്കുന്ന മറ്റു ജനങ്ങളോട് ചോദിച്ചു എന്ന സംഭവം ധാരാളം നമ്മൾ കേട്ടവരാണ്. ഞാൻ അതിലേക്കല്ല പ്രവേശിക്കുന്നത്. ഈ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും വലിയ ബാധ്യതയാണ് നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും അത് സുന്നത്തുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പ്രമാണബദ്ധമായിരിക്കണം, ബിദഅത്തുകളിൽ നിന്ന് മുക്തമായിരിക്കണം. ബിദഅത്തുകൾ തന്നെ പല നിലക്കുണ്ട്. മനുഷ്യനെ കുഫറിലേക്ക് എത്തിക്കുന്ന ബിദഅത്തുകളുണ്ട്, അത് അത്യന്തം ഗൗരവമായ ബിദഅത്തുകളാണ്. എന്നാൽ കുഫറിലേക്ക് എത്തിക്കാത്ത യഥാർത്ഥമായ സുന്നത്തിന്റെ അഹ്ലു സുന്നത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന വേറെ ചില ബിദഅത്തുകളും ആചാര രംഗങ്ങളിൽ അതുപോലെ തന്നെ ഇബാദത്തുകൾ എന്ന നിലക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവയിൽ ഇന്ന് സമൂഹത്തിൽ പ്രകടമാണ്. ഇവയോ ഏതെയാണെന്ന് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കലല്ല ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ബിദഅത്തുകളെ സംബന്ധിച്ചുള്ള ഗൗരവം നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സമൂഹത്തിൽ ബിദഅത്തുകൾ ഉണ്ടായിത്തീർന്നാൽ, സമൂഹത്തിൽ അനാചാരങ്ങൾ പെരുകിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്? മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആലാൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇദാ റഅയ്ത റജുലൻ മിൻ അഹ്ലി സുന്ന, നീ അഹ്ലു സുന്നത്തിൽപ്പെട്ട അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആചാരങ്ങളിലും സമ്പ്രദായങ്ങളിലും വിശ്വാസങ്ങളിലും ഒതുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനെ നിനക്ക് കാണാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരിൽ ഒരാളെ നീ കണ്ടതുപോലെയാണ്. ഒരു സഹാബിയെ നീ കണ്ടതുപോലെയുള്ള അനുഭവമാണ്. യഥാർത്ഥമായി അവിടുന്ന് പഠിപ്പിച്ച ആചാരങ്ങളും സ്വഭാവങ്ങളും വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളുമായി ജീവിക്കുന്നവരെ കണ്ടാൽ അതേ അവസരത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും നടപടിക്രമങ്ങളും കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോ നീ ആരെ കണ്ടതുപോലെയാണ്? റജുലം മിനൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളിൽ ഒരാളെ നീ കണ്ടതുപോലെയാണ്. അതുകൊണ്ട് ബിദഅത്തിനെ നിഫാഖിന്റെ കാര്യത്തിലേക്കാണ് പണ്ഡിതന്മാർ ഭവിച്ചത്. അതുപോലെ തന്നെ യഥാർത്ഥമായ സുന്നത്തനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചയിടത്ത് ഒതുങ്ങി നിൽക്കുന്നവൻ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളുടെ പാതയിലൂടെ അവരെ കണ്ടതുപോലെ എന്നാണ് ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നത്. അപ്പൊ ബിദഅത്തുകൾ ഇത്ര ഗൗരവമായി തീരാൻ എന്താ കാരണം? ധാരാളം കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ബിദഅത്തുകൾ ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇസ്ലാമികമാണെന്ന നിലക്ക് ധാരാളം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നാണ് അതൊക്കെ വന്നത് എന്നത് ഈ സമൂഹം ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ബിദഅത്തുകൾ ഏറ്റവും കൂടുതൽ അവിശ്വാസത്തിലേക്കുള്ള തുടക്കമാണ്, കുഫറിലേക്കുള്ള തുടക്കമാണ് ബിദഅത്തുകൾ. കുഫറിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ കുഫറിലേക്കുള്ള ചവിട്ടുപടിയാണത്. കാരണം ഈ ലോകത്ത് മനുഷ്യന്മാർ ചീത്തയായി തീരണം, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നവർ തെറ്റിപ്പോകണം, ഞങ്ങളെപ്പോലെ അവരും അതേ പാതയിലാകണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗമാണ് അഹ്ലി കിതാബ്. യഹൂദികളും നസാറാക്കളും ആഗ്രഹിക്കുന്നത് അവര് അവിശ്വാസികളായതുപോലെ നിങ്ങളും അവിശ്വാസികളായി തീരണമെന്നാണ്. അത് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞതാണ്. അതുകൊണ്ട് അവരീ സമൂഹത്തിൽ മുസ്ലിമീങ്ങൾ ചെയ്തു കാണണം എന്ന നിലക്ക് അവരുടെ ചില ആചാരങ്ങളും അവരുടെ ചില സമ്പ്രദായങ്ങളും അവരീ ലോകത്തിന്റെ മുമ്പാകെ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ലോകത്ത് കാണുന്ന വലിയ വലിയ ബിദഅത്തുകളുടെയൊക്കെ ഏറ്റവും വലിയ പരിശോധന ചെന്തെത്തുന്നത് യഹൂദികളിലേക്കായിരിക്കും, നസാറാക്കളിലേക്കായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇസ്ലാമികമായ ലോകത്ത് കക്ഷിപിരിവുണ്ടാക്കിയിട്ട് ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരു കക്ഷികളാണ് ഷിയാക്കൾ. ഷീഇ എന്ന് പറയുന്ന വിഭാഗം, അഹ്ലു ഷിയാ എന്ന് പറയുന്ന ആളുകൾ അലി റളിയല്ലാഹു തആലാ അൻഹുവിനോട് സ്നേഹമുണ്ടെന്ന് നടിച്ചവരാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം എന്ന് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു തത്വം പുറമേക്ക് കാണിച്ചുകൊണ്ട്, പുറത്തേക്ക് കേൾക്കാൻ നല്ല ഒരു വാചകമാണ്, പക്ഷേ ലക്ഷ്യം വളരെ മോശമായിരുന്നു. അലി റളിയല്ലാഹു തആലാ അൻഹു പറഞ്ഞതുപോലെ ഒരു സന്ദർഭത്തിൽ മഹാനവറുകൾ പറഞ്ഞില്ലേ, കലിമത്തു ഹഖിൻ, ഹഖായ വാക്കാണ് പറഞ്ഞത്, പക്ഷേ ഉരീദ ബിഹാ ബാത്തിൽ, ഉദ്ദേശിച്ചത് ബാത്തിലാണ്. പറഞ്ഞത് നല്ല വാക്കാണ്, പക്ഷേ ആ പറഞ്ഞ വാചകത്തിന്റെ ഉദ്ദേശം, അതിന്റെ പിന്നിൽ അവർ ഉദ്ദേശം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ ഉദ്ദേശം വളരെ ചീത്തയാണ്. നിങ്ങൾ നോക്കൂ, ആർക്കും കേട്ടാൽ അഭിപ്രായ വ്യത്യാസം തോന്നാത്തൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തെ സ്നേഹിക്കണം എന്നത്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹമാണ്. അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബം ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ, ഖിയാമത്ത് നാൾ വരേക്കും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബ പരമ്പരയിൽ ആരെങ്കിലും ഉണ്ടാകും, സംശയമില്ല. പക്ഷേ ആ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? അതൊന്നുമല്ല ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഷീഇകൾ പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം. അതെല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു തത്വമാണ്. അഹ്ലു ബൈത്തിനോട് സ്നേഹം വേണമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തോട് സ്നേഹം വേണമല്ലോ, ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹയോട് സ്നേഹം വേണമല്ലോ, അലി റളിയല്ലാഹു തആലാ അൻഹുവിനോട് സ്നേഹം വേണമല്ലോ, ഹസൻ റളിയല്ലാഹു അൻഹുവിനോടും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടും. അങ്ങനെ നബി കുടുംബത്തിലെ നേർക്ക് നേരെയുള്ള പരമ്പരകളിൽ വരുന്ന എല്ലാവരെയും സ്നേഹിക്കൽ നിർബന്ധമാണ്. പക്ഷേ ഷിയാക്കൾ അത് പറഞ്ഞപ്പോ അവർക്ക് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഉരീദ ബിഹാ ബാത്തിൽ, അതുകൊണ്ട് ബാത്തിലാണ് ഉദ്ദേശിക്കപ്പെട്ടത്. അലി റളിയല്ലാഹു തആല അൻഹുവിനെയും ഫാത്തിമ ബീവിയെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ സ്നേഹിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ ഷിയാക്കൾ ഒരു ഉദ്ദേശം പറഞ്ഞു, സിദ്ദീഖുൽ അക്ബറിനെ സ്നേഹിച്ചുകൂടാ, ഉമർ ഖത്താബിനെ സ്നേഹിച്ചുകൂടാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ചുകൂടാ. അവരൊക്കെ അവർക്ക് പഠിക്ക് പുറത്താണ്. ഷിയാക്കളുടെ കണ്ണിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പഠിക്ക് പുറത്താണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു യഥാർത്ഥ പാതയിൽ നിന്ന് പുറത്താണ്. അവരൊക്കെയും അലി റളിയല്ലാഹു തആല അൻഹു എന്ന മഹാന് കിട്ടേണ്ടിയിരുന്ന സ്ഥാനത്തെ ഖിലാഫത്തിനെ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് തട്ടിയെടുത്ത അക്രമികളാണ് എന്ന ഭാഷയിലാണ് ഷിയാക്കളിലെ തീവ്രവാദികളുടെ സംസാരം. നാം മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ആ നിലക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും അങ്ങനെ അവരെയൊക്കെ മോശപ്പെടുത്തി നബി കുടുംബത്തെ സ്നേഹിക്കുന്നു എന്ന് പുറത്തേക്കൊരു ലേബൽ ഒട്ടിച്ച് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു തത്വം പുറമേക്ക് കാണിച്ച് അകം നിറയെ വിഷവുമായി കൊണ്ട് നടന്ന ഷിയാക്കളുടെ ഉത്ഭവം എവിടെ നിന്നായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു യഹൂദിയായ അബ്ദുല്ലാഹി ബിൻ സബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ചരിത്രം നാം പഠിക്കേണ്ടവരാണ്, മുസ്ലിം ലോകത്തുണ്ടായ അപകടത്തിന്റെ ചരിത്രം അറിയേണ്ടവരാണ്. അബ്ദുല്ലാഹി ബിൻ സബ എന്ന് പറയുന്ന ഒരു ജൂതൻ ഇസ്ലാമിനെ തകർക്കാൻ എന്താണ് മാർഗമെന്ന് ചിന്തിച്ച് അയാളുടെ ജൂതക്കുപ്പായം അങ്ങ് പുറമേ കഴിച്ചു വെച്ച് ഇസ്ലാമിന്റെ കുപ്പായവും എടുത്ത് ധരിച്ച് അഥവാ മുസ്ലിമായി കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫിത്തിനകൾക്ക് വിത്ത് പാകിക്കൊണ്ട് പല രൂപത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബാ കിറാമിനെ കുറിച്ച് പ്രചരിപ്പിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് പ്രത്യേകമായി അവരതാ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. യഹൂദികളിൽ നിന്നാണ് ഷിയായിസത്തിന്റെ ഉത്ഭവം. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ ഷിയായിസത്തിന്റെ ഉത്ഭവം ജൂതന്മാരിൽ നിന്നാണ്. ആ ജൂതന്മാരിൽ നിന്ന് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക, ഷിയായിസത്തിന്റെ ഭാഗത്ത് നിന്നാണ് പിന്നീട് പല ഘട്ടങ്ങളും വന്നു ചേർന്നത്. ഇന്ന് ലോകത്ത് കാണുന്ന സൂഫികളെ നിങ്ങൾ എടുത്തു നോക്കൂ, ഇന്ന് എത്രയാണ് തരീക്കത്തിൽ ആളുകൾ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നത്, ഏതെല്ലാം തരീക്കത്തിന്റെ ആളുകളാണ്. അങ്ങനെ സൂഫിസത്തിന്റേതായ ഒരു ലോകം നല്ലതായ ചില കാര്യങ്ങളെ പുറമേക്ക് പറഞ്ഞുകൊണ്ട് അകത്ത് ചില ആശയങ്ങൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പുറമേക്ക് കേട്ടാൽ നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സൂഫിസത്തിന്റെ വക്താക്കൾ പല തരീക്കത്തുകളും ഇന്ന് നമ്മുടെ ലോകത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ തരീക്കത്തുകളുടെ ഒക്കെ പരമ്പരകൾ ചെന്നെത്തുന്നത് പലപ്പോഴും ഷിയാക്കളിലേക്കാണ്, ഷിയായിസത്തിന്റെ തായ്വേരുകൾ ചെന്നെത്തുന്നത് ജൂതന്മാരിലേക്കുമാണ്. അങ്ങനെ ജൂതനസാറാക്കളാണ് ഈ സമൂഹത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കുവാനും അത് പ്രചരിപ്പിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരായ പാതയിൽ നിന്ന് സമൂഹത്തെ വ്യതിചലിപ്പിച്ചുകൊണ്ട് മറ്റൊരു റൂട്ടിലേക്ക് ജനങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ തന്നെ കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങൾ ലോകത്ത് അന്ന് മുതൽ ഇന്ന് വരെയും നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ബിദഅത്തിലേക്കുള്ള സ്റ്റെപ്പ് കുഫിരിയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, എന്റെ ഉമ്മത്ത് സ്വീകരിക്കുന്നത് വരെ, എന്റെ ഉമ്മത്ത് എടുക്കുന്നത് വരെ, അവരുടെ മുമ്പുള്ള നൂറ്റാണ്ടിൽ ജീവിച്ച അഥവാ അവരുടെ മുമ്പുള്ളവരുടേതായ സ്വഭാവങ്ങളെ എന്റെ ഉമ്മത്തിലെ ആളുകളും കടമെടുക്കുന്നത് വരെ, എന്റെ ഉമ്മത്തിലെ ആളുകളും അവരുടെ ആശയാദർശങ്ങളെ കടമെടുക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, അത് ഈ ലോകത്ത് സംഭവിക്കാതെ ഖിയാമത്ത് നാൾ വരുന്നതല്ല. ശിബിറം വി ശിബിരിൻ, ചാണിന് ചാണായിക്കൊണ്ട്, മുഴത്തിന് മുഴമായിക്കൊണ്ടും പറഞ്ഞപ്പോ ചോദിക്കപ്പെടുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഫാരിസ് വറൂം, റോമക്കാരെയും പേർഷ്യക്കാരെയും ഒക്കെയാണോ നബിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അന്ന് ജൂതനസാറാക്കളുടെ കേന്ദ്രങ്ങളാണ് അതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി സല്ലം മറുപടി പറയുന്നു, വമനിന്നാസു ഇല്ലാ ഉലൈക, അക്കൂട്ടരല്ലാതെ ജനങ്ങളിൽ പിന്നെ ആരെയാ ഞാൻ അർത്ഥമാക്കുന്നത്? കണ്ടോ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനമാണ്. ഈ ഹദീസ് പോലെ തന്നെയുള്ള നാം സാധാരണ കേൾക്കുന്ന മറ്റൊരു വചനമുണ്ട്, ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബറൻ ബിശിബിരിൻ وذراعا بذراع حتى لو دخلوا في جحر ضب تبعتموهم. അതാ നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ളവരുടെ സമ്പ്രദായങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ജനങ്ങളെ, ആ സമൂഹം ഒരു ഉടുമ്പിന്റെ മാളത്തിലാണ് പ്രവേശിച്ചതെങ്കിൽ നിങ്ങളും അവരോടുള്ള അനുകരണം കൊണ്ട് അങ്ങോട്ട് പ്രവേശിച്ചു പോകും. ഒരു ഉടുമ്പ് മാളത്തിൽ ഒരാൾക്ക് കടക്കാൻ കഴിയൂല. ഉടുമ്പിന്റെ മാളത്തിലേക്ക് ഒരു മനുഷ്യന് തലയിടാനും കടക്കാനും കഴിയോ? കഴിയൂല. പക്ഷെ ഒരു ജൂതൻ, ഒരു നസറാണി ഒരു ഉടുമ്പ് മാളത്തിലേക്ക് കയറിപ്പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയാൽ, ഓ മുസ്ലിമേ, നിന്റെ പിന്തലമുറക്കാരനും അവന്റെ പിന്നാലെ പോയിട്ട് എങ്ങനെയെങ്കിലും അവനാ ചെയ്യും പോലെ ഞാനും ഒന്ന് ചെയ്താലോ എന്ന് ശ്രമിക്കുമെന്ന് മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. നോക്കൂ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു പ്രവചനം എത്ര അക്ഷരാർത്ഥത്തിലാണെന്ന് കണ്ണിന്റെ മുമ്പിൽ നമ്മൾ തെളിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുന്നത്. ജൂതനൊരു കാര്യം ചെയ്താൽ എന്തൊരാവേശമാണ് അതിനെ അനുകരിക്കാൻ, ക്രിസ്ത്യാനി ഒരു കാര്യം ചെയ്താൽ എന്തൊരാവേശമാണ് അതിനെ അനുകരിക്കാൻ. നാം പറയും പാശ്ചാത്യന്മാരെ, ആരാണ് ഈ പാശ്ചാത്യന്മാർ? വെസ്റ്റേൺ സംസ്കാരം എന്ന് പറയുന്നു, ആരാണ് ഈ വെസ്റ്റേൺ സംസ്കാരത്തിന്റെ ആളുകൾ? ആരാണ് ഈ പടിഞ്ഞാറിന്റെ പ്രണേതാക്കൾ? ആരാണ് ഈ പടിഞ്ഞാറിന്റെ മക്കൾ? യഹൂദികളും നസാറാക്കളും അല്ലാതെ മറ്റാരാണ്? സഹാബത്ത് ചോദിച്ചല്ലോ, ജൂത ക്രിസ്ത്യാനികളായാണോ നബിയെ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, അവരല്ലാതെ പിന്നെ ആരാണ്? അവരല്ലാതെ പിന്നെ ആരാണ്? അപ്പൊ നോക്കൂ, ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിശ്വാസരംഗത്തുള്ള കർമ്മരംഗത്തുള്ള മോശത്തരങ്ങളിലേക്ക്, പോരായ്മകളിലേക്ക്, ന്യൂനതകളിലേക്ക് ഈ സമുദായത്തെ പതുക്കെ പതുക്കെ തള്ളിവിടാൻ ഏറ്റവും വലിയ ഗൂഢമായ ശ്രമം ആഗോളാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജൂതായിസവും അതിന്റെ ബന്ധപ്പെട്ട രൂപത്തിലുള്ള എല്ലാ സംഘടനകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കൽപ്പനകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ലോകത്ത് ഖബർ കെട്ടിപ്പടുക്കുന്ന സംസ്കാരം കൊണ്ടുവന്നത് ജൂതനാണ്. ഒരു മുസ്ലിമിന്റെ സംസ്കാരത്തിലേക്ക് അതിന്റെ തായ്വേരുകൾ ചെന്നെത്തുന്നില്ല. ലോക ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അതിന്റെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന മക്ക മദീനയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവിടെയുള്ള യഥാർത്ഥമായ സംസ്കാരത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് മാതൃകാ പുരുഷന്മാര് സഹാബത്താണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണല്ലോ. ആ കേന്ദ്രത്തിലേക്ക് അന്വേഷണം എത്തി നോക്കിയാൽ ഒരൊറ്റ കബറുകളും കെട്ടിപ്പൊക്കുവാൻ ഇസ്ലാമിൽ അനുവാദമില്ലല്ലോ. പിന്നെ എവിടുന്ന് വന്നു, ആരില്ലെന്ന് വന്നു? നാട്ടിലൊട്ടാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരുപാട് സഹാബാക്കിറാം വഫാത്തായി പോയിട്ടില്ലേ? യുദ്ധത്തിലും അല്ലാതെയും ഒക്കെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജനാസ സംസ്കരണ വേളകളിൽ പങ്കെടുത്തിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അറിവോടെയല്ലേ ജനാസകൾ മിക്കതും മറമാടപ്പെട്ടത്? ഒരൊറ്റ ജനാസ മറമാടപ്പെട്ടപ്പോഴും ആ കബറുകൾ കെട്ടി ഉയർത്തപ്പെട്ടിട്ടില്ല. അവിടെ ഭക്തിപൂർവം ഒരു കബറെങ്കിലും വിളക്ക് കൊളുത്തപ്പെട്ടിട്ടില്ല. ഒരു കബറും ഭക്തിപൂർവം ആ നിലക്ക് ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് പട്ടുവസ്ത്രം കൊണ്ടോ അല്ലാത്ത വസ്ത്രം കൊണ്ടോ മൂടിയിട്ടില്ല. ഒരു കബറും ഒരു മുസ്ലിമിന്റെ കബറും തവാഫ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു മുസ്ലിമും തന്റെ ആഗ്രഹം സിദ്ധിക്കുവാൻ വേണ്ടിയോ, രോഗം ശമിച്ചു കിട്ടാൻ വേണ്ടിയോ, സന്താന ലബ്ധിക്ക് വേണ്ടിയോ മറ്റേതെങ്കിലും പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടോ ഒരു മഖ്ബറയെയും സമീപിച്ചിട്ടുമില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ഈറ്റില്ലത്തിലേക്ക്, അതിന്റെ യഥാർത്ഥ ചരിത്രത്തിലേക്ക്, മഹാന്മാരിലേക്ക് അന്വേഷണം ചെന്ന് മുട്ടിയാൽ അവിടെയൊന്നും അതിന് രേഖയില്ല. പിന്നെ എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് വന്നു? അത് നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എവിടെ നിന്നാണ് വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിന്റെ കഥ തന്നെ നോക്കൂ. കേരളത്തിലേക്ക് ഈ സംസ്കാരം കൊണ്ടുവന്നത് ഇറാനിൽ നിന്നാണ്. കേരളത്തിൽ കൊണ്ടോട്ടിയിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഷാഹി എന്നു പേരുള്ള ഒരു തങ്ങളുടെ പേരിലുള്ള ഒരു മക്ബറയുണ്ട്. കേരളത്തിൽ ആ മോഡലിൽ ഒരൊറ്റ ദർഗയും വേറെ എവിടെയും കാണാൻ കഴിയില്ല. ആ ദർഗയുടെ മോഡൽ പേർഷ്യയിലാണ് കാണാൻ കഴിയുന്നത്, ഇറാനിലാണ്. വന്ന ബന്ധം മനസ്സിലായില്ലേ? ഷിയാക്കളിൽ നിന്ന് വന്നു. ഷിയാക്കളിലേക്ക് എവിടെ നിന്ന് വന്നു? ജൂതന്മാര് കൊണ്ടുവന്നു കൊടുത്തു, അവര് കടത്തി കൂട്ടി കൊടുത്തതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്തേ കാരണം? എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനെ ശപിച്ചത്? എന്തേ നസറാനിയെ ശപിച്ചത്? അവരോട് വല്ല വർഗവിരോധവും ഉണ്ടോ? അവരോട് ആരോടെങ്കിലും വല്ല കുടിപ്പകയും ഉണ്ടോ? ആരോടെങ്കിലും വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടാണോ മുത്ത് മുസ്തഫ അല്ലാഹ് അവരെ ശപിച്ചിരിക്കുന്നത് എന്ന് ഈ ലോകത്തെ അറിയിച്ചത്? അല്ല, അവരുടെ ചെയ്തിയോടുള്ള അടങ്ങാത്ത വെറുപ്പ്. എന്താണ് അവർ ചെയ്തത്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അംബിയാക്കന്മാരുടെ മഖ്ബറകളെ അവർ പള്ളികളാക്കി മാറ്റി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, ഇന്നഹും കാനു ഇദാ മാത്ത ഫീഹിം അബ്ദുൻ സാലിഹുൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ അവരില്ലെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ, വഫാത്തായി കഴിഞ്ഞാൽ, ബനൌ അലാ ഖബ്രിഹി മസ്ജിദ, ആ വ്യക്തിയുടെ ഖബർ അവർ കെട്ടിപ്പടുത്തുകൊണ്ട് അവിടെ ആരാധനാലയവും പള്ളിയും ഉണ്ടാക്കുകയും, വഖഫു അലൈ, അതിന്റെ അടുക്കൽ തന്നെ ഭജനമിരിക്കുകയും എഴുത്തിക്കാഫിരിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. ആർക്ക്? ജൂതന്, ക്രിസ്ത്യാനിക്ക്. അത് ഈ സമുദായത്തിലേക്കും വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നറിയിപ്പ്, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരുമെന്ന് അഷ്റഫുൽ ഖൽക്കിന്റെ മുന്നറിയിപ്പ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ വിശ്വാസരംഗത്ത് അധപ്പതനത്തിലേക്ക് എത്തിയ ബിദഅത്തുകളുടെ നാരായ വേരുകൾ ചെന്നെത്തുന്ന ഇത്തരത്തിലുള്ള ദർഗകൾ, ഇത്തരത്തിലുള്ള മഖാമുകൾ, ഇത്തരത്തിലുള്ള മക്ബറകൾ, അവയുടെ ഒക്കെ അവിടെ നടക്കുന്ന അനിസ്ലാമികമായ കാര്യങ്ങൾക്കൊക്കെ തെളിവ് തേടിയിട്ട് പുണ്യപുരുഷന്മാരായ സഹാബാ കിറാമിന്റെ ചരിത്രത്തിലേക്ക് പോയിട്ട് കാര്യമില്ല, അവിടെ അതില്ല. എത്തുന്നതൊക്കെ ഇത്തരത്തിലുള്ള ആളുകളിലേക്കാണ്. അതുകൊണ്ടാണ് ബിദഅത്തുകൾ തുടങ്ങുന്നത് അത് കുഫിരിയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കൂ. ഇസ്ലാമികമായി ഒരു മുസ്ലിം ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു പണ്ഡിതനോട് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആലയുടെ, അതുപോലെയുള്ള പല ആളുകളുടെയും ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്, ചോദിക്കപ്പെട്ടു, ബിദഅത്തുകാരെ കുറിച്ച് സംസാരിക്കുന്നതിൽ എന്തിനിത്ര സമയം കാണുന്നു? ധാരാളം സമയം കാണുന്നല്ലോ ബിദഅത്തുകാരെ കുറിച്ച് സംസാരിക്കാൻ. മഹാന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞു, ധാരാളം കൊല്ലം വിവാദത്തെടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ബിദഅത്തുകാരെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ്. കാരണം ജനങ്ങൾ ബിദഅത്തോടുകൂടി ഒരുപാട് വിവാദത്ത് ചെയ്തു, അള്ളാഹുവിന്റെ അടുക്കൽ അതിന് എന്ത് വില? ബിദഅത്തുകളിൽ നിന്ന് സുരക്ഷിതമായി കൊണ്ട് ചെയ്യുന്ന കർമ്മമല്ലേ? കുറഞ്ഞതാണെങ്കിലും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു സ്വീകരിക്കാൻ പാകത്തിലല്ലാതെ ധാരാളം കർമ്മങ്ങൾ ഒരാൾ ചെയ്തു, അള്ളാഹുവിന്റെ അടുക്കൽ അയാൾക്ക് എന്ത് വില? ആണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലാ അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഓതുന്ന വാചകമാണ്. ഓ നബിയെ, പറയൂ, ചോദിക്കൂ, ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിൽ അഖ്സരീന അഅ്മാലാ, അമലുകൾ ചെയ്തിട്ട് ആ അമലുകൾ നഷ്ടപ്പെട്ടു പോയ, അങ്ങനെ പരാജിതരായി പോയ ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ, അവരാരാണ്? അവർ അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിലെ അവരുടെ അധ്വാനങ്ങളൊക്കെ റൂട്ട് തെറ്റിപ്പോയി. ചെയ്യേണ്ട റൂട്ടിലല്ല ചെയ്തത്. കുറെ ചെയ്തു, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ശരിയായ നിയമപ്രകാരം ചെയ്യേണ്ട പോലെ ചെയ്തില്ല. അതുകൊണ്ടോ തെറ്റീനവർക്കൊട്ട് മനസ്സിലായതുമില്ല. അവര് വിചാരിക്കുകയും ചെയ്യുന്നു, അന്നഹും യുഹ്സിനൂന സുൻആ, ഏറ്റവും നല്ല മുന്തിയ കർമ്മങ്ങളാ തങ്ങൾ ചെയ്യുന്നതെന്ന്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വിട്ട് അവരവർക്ക് തോന്നിയതുപോലെ ഇങ്ങനെ ചെയ്താൽ എന്താണ് നല്ലതല്ലേ എന്നിങ്ങനെ ഓരോ കാര്യങ്ങളിൽ അവരവരുടേതായ തീരുമാനത്തിന് പ്രാധാന്യം കൽപ്പിച്ചു കൊണ്ടുവന്നു. ഇത് ബിദഅത്തിനെ സംബന്ധിച്ച് അപകടകരമായ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിദഅത്ത് ഇത്ര ഗൗരവതരമാണ്. എന്താ കാരണം? അത് അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് പറയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇല്ലാത്തത് പറയലാണ്. അല്ലാഹ് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അറേബ്യൻ കാഫിറുകൾ പറഞ്ഞു, എന്നാ മുഹമ്മദേ, നീ ഞങ്ങൾക്ക് ഇന്നൊരു കാര്യം കൊണ്ടുവാ. അല്ലെങ്കിൽ ഇന്ന ഒരു പ്രത്യേകമായ നിയമം ഖുർആനിലൂടെ നീ ഇങ്ങ് പാരായണം ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ദീന് പറയുന്നയാളല്ല. അള്ളാഹുടെ നിർദ്ദേശത്തിൽ ഒതുങ്ങി നിന്ന് അവിടുന്ന് സൂക്ഷ്മതയോടെ മാത്രമേ അവിടുന്ന് ദീന് പറയൂ. ദീന് പറയുന്ന ഒരു സൂക്ഷ്മതയോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഇഷ്ടം അതിൽ അവിടുന്ന് കൂട്ടിച്ചേർക്കാറില്ല, വളരെ സൂക്ഷിച്ചാ പറയാറുള്ളത്. ഖുർആൻ പറയുന്നൊരു നോക്കൂ, വലൗ തഖവ്വല അലൈന ബഹദൽ ഖാവീൽ ലഅഖദ്ന മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين ആ നബി തങ്ങളെങ്ങാനും വലവ് തക്കവൽ അലൈന നമ്മുടെ പേരിൽ ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞാൽ ബഅദല്ലഖാവീലി ഏതെങ്കിലും വാക്കുകൾ നാ നബി എങ്ങാനും പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയൂല. പ്രവാചക തിരുമേനി സ്വന്തം ഇഷ്ടപ്രകാരം ദീനൊന്നും പറയില്ല, ഉറപ്പാണ്. പക്ഷെ ഈ പറഞ്ഞ കാഫിറുകളോട് മറുപടി കൊടുക്കേണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ്. ഈ ലോകത്ത് അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമായ വ്യക്തിത്വമാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി നമുക്കും അല്ലാഹുവിന്റെ സ്നേഹം കിട്ടുമാറാകട്ടെ. നാം ചിന്തിക്കുക സഹോദരന്മാരെ, അത്ര അല്ലാഹുവിനോട് അടുപ്പമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹു പറയാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. എന്ത് ദീനാന്ന് പറഞ്ഞിട്ട് ഒന്ന് പുതിയതുണ്ടാക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല, ആർക്കും അതിന് അനുവാദമില്ല. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും നമ്മളുടെ പേരിൽ നമ്മൾ പറയാത്ത വല്ല വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയാൽ ലഅഖദ്ന നാം പിടിക്കുക തന്നെ ചെയ്യും. മിൻഹു ബിൽ യമീൻ നമ്മുടെ വലതുകരം കൊണ്ട് നാം പിടിക്കുക തന്നെ ചെയ്യും. സുമ്മ ലഖതഅന മിൻഹുൽ വതീൻ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവനാടിയെ തന്നെ ഞാൻ അറുത്തു മുറിച്ചു കളയുന്നതാണ്. വളരെ ഗൗരവത്തോടുകൂടെ പറയാണ് അഷറഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദീനീ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചാ സംസാരിച്ചത്. ദീന് പറയുന്നത് തന്റെ അഭിപ്രായം പറഞ്ഞ് അത് അല്ലാഹുടെ പേരിലുള്ള ഒരു കാര്യമാ പറയുന്നത്. ഒരു കാര്യം ഹലാല് ഹറാം എന്ന് പറയുമ്പോൾ അത് ആരുടെ പേരിലാ പറയുന്നത്? അത് ദീൻ എന്ന നിലക്ക് പറയുമ്പോൾ അല്ലാഹുവിന്റെ പേരിലേക്കാണ് ചെന്നെത്തുന്നത്. വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ, ഖുർആൻ ചോദിച്ചില്ല ദീനിലില്ലാത്ത ഒന്നുണ്ടാക്കുമ്പോ ആരാണ് അവർക്ക് അതിന് അനുവാദം കൊടുത്തത്? അംലഹും ശുറക്കാ അല്ല അനുവാദം കൊടുക്കാതെ അള്ളാടെ ദീനിൽ ഒരു ശരിയത്തുണ്ടാക്കാൻ അവർക്ക് അള്ളാഹു അല്ലാത്ത മറ്റു വല്ല പങ്കാളികളും ഉണ്ടോ? ആരാണവർക്ക് അങ്ങനെ പങ്കാളികളെ നിശ്ചയിച്ചു കൊടുത്തത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിയുള്ള അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥിരപ്പെടുത്തി കൊള്ളട്ടെ. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോ അത് അല്ലാഹ് പറഞ്ഞതാണ്, അല്ലാഹ് അറിയിച്ചു കൊടുക്കാതെ അവിടുന്ന് പറയുന്നില്ല. അതുകൊണ്ട് അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലും കള്ളം പറയലാണ്. അതിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ പേരിലും കള്ളം പറയലാണ്. അതുകൊണ്ട് ആ മഹാപാപം ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടി ചമച്ചു പറയുന്ന ആളുകൾ ലാ യുഫ്ലിഹൂൻ അവർ ഒരിക്കലും വിജയിക്കുന്ന കക്ഷികളല്ല. ദുനിയാവിൽ അവർക്ക് ചില സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ കുറച്ചു കാലത്തേക്ക് കിട്ടും, പക്ഷേ അതുകൊണ്ടൊന്നും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. വളരെ ഗൗരവതരമായ താക്കീതാണ്. അപ്പോ അല്ലാഹുടെ പേരിൽ ഇല്ലാത്തത് പറയുന്നതിന് തുല്യമാണ് മതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു ഇബാദത്ത് ഒരാൾ നിർവഹിച്ചിട്ട് ഇത് നല്ലതാ, ഇതൊക്കെ എല്ലാവരും ചൊല്ലണം, ഇതെല്ലാവരും പ്രവർത്തിക്കണം, ഇതെല്ലാവരും നിർവഹിക്കണം, അതുകൊണ്ട് ഇത്ര കൂലിയുണ്ട്, ഇത്ര നേട്ടമുണ്ട്, ഇത്ര പുണ്യമുണ്ട്. ഖുർആനിലില്ല, ഹദീസിലില്ല, അല്ലാഹു പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എവിടുന്നാ കിട്ടിയത്? ഇവന്റെ ബുദ്ധി തന്നെ, അല്ലെങ്കിൽ ഇന്ന ഹോജ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തി പറഞ്ഞതാണ്. അങ്ങനെ പറയുമ്പോ അത് അല്ലാഹുവിന്റെ പേരിൽ അവന്റെ ദീനിൽ ഇല്ലാത്ത ഒന്ന് അവന്റെ വകയായി ചേർക്കലാണ്. അത് വളരെ ഗൗരവമാണ്, അത് വളരെ ഗൗരവമാണ്. ഇതുകൊണ്ടൊക്കെയാണ് സഹോദരന്മാരെ ബിദഅത്തിനെ പറ്റി ഓരോ ഖുതുബയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുഖത്തിൽ പറഞ്ഞത്. വശറൽ ഉമൂരി മുഹദസാത്തുഹാ കാര്യങ്ങളിൽ ഏറ്റവും മോശമാണ് കേട്ടോ പുതുനിർമ്മിതികൾ എന്നവിടുന്ന് പറയുകയുണ്ടായി. ഇനി നോക്കൂ, നിങ്ങൾ ബിദഅത്ത് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു അപകടം, യഥാർത്ഥ സുന്നത്തിനോട് അവർക്ക് വെറുപ്പാണ് ഉണ്ടാവുക. ബിദഅത്തുകൾ പ്രവർത്തിക്കുന്ന കക്ഷികൾക്ക് യഥാർത്ഥ സുന്നത്തിനോട് അവർക്ക് വലിയ വെറുപ്പുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് യഥാർത്ഥമായ ജീവിതം ജീവിക്കുമ്പോൾ അവരതിനോട് ശക്തമായ വിദ്വേഷവും അതുപോലെ തന്നെ പകയും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കും. മാത്രമല്ല, സത്യം ജനങ്ങൾ അറിഞ്ഞു പോകുമോ എന്ന നിലക്ക് സത്യത്തെ അവർ മൂടിവെക്കും. വിശുദ്ധ ഖുർആൻ അവർക്ക് ശാപമുണ്ടെന്നാണ് പറഞ്ഞത്. അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ചു കൊടുത്ത സത്യങ്ങളെ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ജനപ്രീതിക്ക് വേണ്ടി, ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളെ അടക്കി വെക്കാൻ വേണ്ടി സത്യം മനസ്സിലായിട്ടും ആ സത്യത്തെ മൂടിവെക്കുന്ന കക്ഷികൾ, ഉലായികയൽ അനുഹുമുല്ലാഹ്, അല്ലാഹു അക്കൂട്ടരെ ശപിച്ചിരിക്കുന്നു. വയൽ അനുഹുമുല്ലാഇനൂൻ, ശപിക്കുന്നവർ മുഴുവനും അവരെ ശപിച്ചിരിക്കുന്നു. അത്ര ഭയങ്കര ഗൗരവമാണ് ബിദഅത്ത്. ബിദഅത്ത് ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നു സമൂഹത്തിൽ? യഥാർത്ഥത്തിൽ പല ഹദീസുകളിലും സ്ഥിരപ്പെട്ട ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനോടവൻ വെറുപ്പ് കാണിച്ചുകൊണ്ട്, ആ സത്യം ആലോകരറിയുമോ എന്ന് ഭയന്നുകൊണ്ട് ആ സത്യങ്ങളെ അവൻ മൂടിവെക്കുന്നു, അസത്യങ്ങളെ അവൻ സത്യമായിക്കൊണ്ട് അവതരിപ്പിക്കുന്നു, ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തിക്കൊണ്ട് അവൻ സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുഴു കർമ്മങ്ങളും തള്ളപ്പെടേണ്ടതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മന്നഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ധാരാളം നാം കേട്ട് പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണത്, ഹദീസാണത്. ആരെങ്കിലും നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ പുതിയതൊന്ന് കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അമില അമലാ, ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ, ലൈസ അലൈഹി അംറുനാ, ആ പ്രവൃത്തി ചെയ്യണമെന്ന് നമ്മുടെ കൽപ്പന ഇല്ലെങ്കിൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാകുന്നു. പലരും ന്യായീകരണങ്ങൾ പറയും, നല്ല കാര്യമല്ലേ, നിസ്കരിച്ചിട്ട് ഒരാൾക്ക് നരകത്തിൽ പോകാൻ പറ്റൂ, അല്ലെങ്കിൽ നോമ്പെടുത്തത് കൊണ്ട് എന്താണ് പ്രശ്നം? നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരുപാട് പുത്തൻ നമസ്കാരങ്ങളുണ്ട്, പുത്തൻ നോമ്പുകളുണ്ട്, അതുപോലെ തന്നെ പുതിയ പുതിയ പല രൂപത്തിലുള്ള സമ്പ്രദായങ്ങളുമുണ്ട് ഇസ്ലാം എന്ന പേരിൽ കൊണ്ടുവന്നവ. അതൊന്നും സഹോദരാ സഹോദരി നിങ്ങൾ നിർവഹിക്കരുത്, അത് പ്രമാണങ്ങളിൽ ഇല്ലാത്തതാണെന്ന് പറയുമ്പോൾ അവർ പറയുന്ന ന്യായീകരണമാണ് ഞങ്ങൾ അതൊക്കെ നന്മയുടെ കാര്യത്തിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക അതിനില്ല എന്ന് പറയുമ്പോൾ ആ പറയുന്നവനാണ് കുറ്റക്കാരനായി അവരുടെ കണ്ണിൽ മാറുന്നത്. അതാണ് ഒരു ബിദഅത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടുക്കൽ തിന്മ നന്മയായിട്ട് മാറും, നന്മകളൊക്കെ തിന്മയായിട്ട് അവന് തോന്നും. യഥാർത്ഥ സുന്നത്ത് അവനോട് പറഞ്ഞാൽ അതവന് ബിദഅത്താണ്. ബിദഅത്തുകളെ കുറിച്ച് അവനോട് പറഞ്ഞാൽ അതൊക്കെ അവൻ സുന്നത്തായിട്ടുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു വലിയ അബദ്ധത്തിലേക്കാണ് ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ കടന്നു പോകുന്നത്. മാത്രമല്ല, പണ്ഡിതന്മാര് വിശദീകരിച്ച് കാണാം, നാം മനസ്സിലാക്കണം, ബിദഅത്തുകാരന് ചീത്തയായ പര്യവസാനമാണ് ഉണ്ടാവുക. ഒരാൾക്ക് ചീത്തയായ പര്യവസാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഏത് അവസരത്തിലും, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. നമ്മൾ അല്ലാഹുവോട് ചോദിക്കാറുണ്ട്, അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ. ഏത് പ്രവൃത്തിയുടെയും അനന്തരഫലം നന്നാവുക, പര്യവസാനം നന്നാവുക, അതാണ് അതിന്റെ ബർക്കത്ത്. മനുഷ്യ ജീവിതത്തിന്റെ പര്യവസാനമാണ് മരണം. ആ മരണം നന്നാവലാണ് ഹുസ്നുൽ ഖാത്തിമ, ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു നിമിഷത്തിലായിക്കൊണ്ട് വഫാത്താവുക. അതിന്റെ നേർ വിപരീതമാണ് സൂഉൽ ഖാത്തിമ, അന്ത്യം വളരെ മോശമാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത ആചാരങ്ങളും വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളുകളുടെ അന്ത്യം മോശമായിരിക്കും. ഇബിലീസിന് അവരെ സംബന്ധിച്ച് ഏറെ വലിയ മതിപ്പാണുണ്ടാവുക എന്നാണ്. കാരണം ഇബിലീസ് മനുഷ്യരിൽ ഏറ്റവും വലിയ ശ്രമം നടത്തുന്നത് മനുഷ്യൻ ശിർക്ക് ചെയ്ത് കാഫിറായി പോവുക എന്ന നിലക്കാണ്. അതിന് തയ്യാറില്ലെങ്കിൽ ബിദഅത്തിലെങ്കിലും ചെയ്തുകൊണ്ട് മോശപ്പെട്ടൊരു പ്രവൃത്തിയിലുള്ള അവസ്ഥയിലായിക്കൊണ്ട് അവനെ മരിക്കാൻ അനുവദിക്കുക എന്ന ഒരവസ്ഥയിലേക്കാണ് ഇബ്ലീസ് ചിന്തിക്കുക. മഹാനായ ഇമാം സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, അൽ ബിദഅത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, മറ്റു സാധാരണ നിലക്കുള്ള പാപങ്ങളെക്കാളൊക്കെ ഇബ്ലീസിന് ഏറ്റവും പ്രിയങ്കരം ബിദഅത്ത് ചെയ്യലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ്. ബിദഅത്ത് ചെയ്യലാണ് ഇബ്ലീസിന് മഴസ്യത്തിനേക്കാൾ ഇഷ്ടം. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, മദ്യപാനിയാകുന്നതിനേക്കാൾ, പലിശക്കാരനാകുന്നതിനേക്കാൾ, ഏതെല്ലാം മറ്റു തോന്നിവാസങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒരു വേള ഇബ്ലീസ് ഇഷ്ടപ്പെടുക വിദേഹത്ത് ചെയ്യാനാണ്. എന്താ കാരണം? എന്താണ് കാരണം? ഒരു മഴസിയത്ത് ചെയ്യുന്ന വ്യക്തി യുതാബു മിൻഹാ, അതിൽ നിന്നവൻ ഖേദിച്ച് മടങ്ങാൻ സാധ്യതയുണ്ട്. ഒരു പാപം ഒരാൾ മദ്യപിക്കുമ്പോ കുറ്റബോധത്തോടുകൂടിയാ കള്ളു കുടിക്കുന്നത്, കുറ്റബോധത്തോടുകൂടിയാണ്. ആരും കാണരുത്, ആരും അറിയരുത്, അങ്ങനെ ചെയ്തു പോയല്ലോ എന്നൊരു കുറ്റബോധം, പാപബോധത്തോടുകൂടിയാണ് ഒരാൾ വിചരിക്കുന്നത്. പാപബോധത്തോടുകൂടിയാണ് ഒരാള് ആ നിലക്കുള്ള പല രൂപത്തിലുള്ള മഴസിയത്തുകളും തിന്മകളും ചെയ്യുന്നത്. അതേ അവസരത്തിൽ ഒരു ബിദഅത്ത് ചെയ്യുന്നവൻ അങ്ങനെയല്ല. അവനെ ചെയ്യുമ്പോഴും ചെയ്തതിന് ശേഷമൊക്കെ അവന്റെ മനസ്സിലെന്താ, ഞാൻ നല്ല കർമ്മ ചെയ്തത്, തൗബ ചെയ്യൂല. അവൻ തൗബ ചെയ്യുന്നതല്ല, അവന് മടങ്ങണമെന്ന ചിന്തയുണ്ടാവില്ല. കാരണം എന്താ? മടങ്ങണം എന്ന് തോന്നണമെങ്കിൽ തെറ്റീന് തോന്നണ്ടേ? ഒരാളിങ്ങനെ ഒരു റൂട്ടിലൂടെ അബുദാബിയിലേക്ക് കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, പോകുന്നതിന് നേരെ റസിൽ ഹൈമയുടെ റൂട്ടിലേക്കാ പോകുന്നത്. അയാൾക്ക് മനസ്സിലാകണ്ടേ ഞാൻ റൂട്ട് തെറ്റിയിട്ടുണ്ട് എങ്കിലല്ലേ ഡ്രൈവർ വണ്ടി ഇങ്ങോട്ട് തിരിച്ചെടുക്കൂ. തെറ്റീന് തോന്നിയവനല്ലേ മടങ്ങൂ. ഇയാൾക്ക് തെറ്റീന്ന് തോന്നില്ല. അപ്പൊ തെറ്റി എന്ന് തോന്നാതെ നല്ലതെന്ന നിലക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് ഇബ്ലീസിന് ഇഷ്ടം. കാരണം മറ്റു തിന്മകളൊക്കെ കുറ്റബോധത്തോടുകൂടെ ചെയ്ത് അല്ലാ പറ്റിപ്പോയല്ലോ എന്ന നിലക്ക് ഉടനെ അവൻ പശ്ചാത്തപിച്ച് മടങ്ങും. ഇതങ്ങനെയല്ല, ഇത് മടങ്ങാത്ത കേസാണ്. അങ്ങനെ തന്നെയാകെ അവൻ മരിച്ചു കിട്ടണം എന്നാണ് ഇബ്ലീസ് മോഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ ഇമാം സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി പണ്ഡിത ലോകം അവരുടെ വിശ്രുത ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, വിദഗ്ധകൾ മനുഷ്യനെ വഷളാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ല ബിദഅത്തും ഉപേക്ഷിക്കപ്പെട്ടാൽ, വല്ല ബിദഅത്തും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആ സമൂഹം തിരിച്ചു പറയുക, അതാ ഇവർ സുന്നത്ത് വിരോധികളാണ്, ഇവർ സുന്നത്തിനെ കൈയൊഴിക്കാനാണ് പറയുന്നത്. നമുക്കിടയിൽ സാധാരണ ആളുകളിൽ നിന്ന് കേൾക്കാറുള്ള ഒരു ആക്ഷേപമാണിത്. നിങ്ങൾ നോക്കൂ, സമൂഹത്തിൽ ആളുകൾ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് ദിക്റുകൾ ചൊല്ലൽ. അല്ലാഹുവിനെ നിരന്തരം ഓർക്കുക എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ജീവിതത്തെ മുഴുവൻ നമ്മെ നിയന്ത്രിക്കുന്നത് ദിക്റുള്ളയാണ്. എന്റെ ജീവിതത്തെ ഹറാമുകളിൽ നിന്ന് തടയേണ്ടത് ദിക്റുള്ളയാണ്. നിങ്ങളുടെ ജീവിതത്തെ ഹറാമുകളിൽ നിന്ന് വിലക്കേണ്ടത് ദിക്റുള്ളയാണ്. എന്താണ് ഈ ദിക്റുള്ള? അല്ലാഹു റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് എപ്പോഴും ഓർമ്മ, നിരന്തരമായ ഓർമ്മ മനസ്സിൽ നിലനിർത്തുക. ജീവിതത്തിൽ ഒരു ഹറാം ചെയ്യേണ്ട ഘട്ടം വരുമ്പോ മനസ്സിലതാ ഓർമ്മ വരികയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സൂറത്തുൽ അൻഫാലിന്റെ ആദ്യ ഭാഗത്ത് റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നു, സത്യവിശ്വാസികളുടെ സ്വഭാവമാണ് പറയുന്നത്. ഓ സഹോദര സഹോദരി, ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നാം ആ ഒരു ഗ്രേഡിൽ എത്തിയവരാണോ? നാം ആ ഒരു പവറിൽ എത്തിയിട്ടുണ്ടോ? അതാ ജീവിതത്തിന്റെ ഓരോ ദൗർബല്യങ്ങളിൽ, ജീവിതത്തിന്റെ ഓരോ കെട്ടുപാടുകളിൽ പെടുമ്പോ പഠിച്ചും മനസ്സിലാക്കിയും അറിഞ്ഞും ധരിച്ചു വെച്ചിട്ടുള്ളതായ കാര്യമായിട്ട് പോലും അതാ തിന്മകളോടുകൂടെ കഴിയേണ്ടി വരുന്നു. എന്താ കാരണം? അല്ലാനെ പേടിയില്ല. അല്ലാനെ പറ്റിയുള്ള ഓർമ്മ വരുമ്പോൾ വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. മറിച്ച് മഹാന്മാരുടെ ലക്ഷണം പറഞ്ഞ രീതാ ദുക്കിറല്ലാ, അല്ലാനെ പറയപ്പെട്ടു കഴിഞ്ഞാൽ വജിലത്ത് കുലൂബും, അവരുടെ ഹൃദയങ്ങൾ അതാ നടുങ്ങി വിറക്കുന്നു, അവരുടെ ഹൃദയങ്ങളിൽ അത് വല്ലാത്തൊരു സ്വാധീനം ചെലുത്തുന്നു. ഓ മനുഷ്യ, നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യരുതേ, ഇത്തക്കില്ല, അല്ലാനെ പേടിക്കൂ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പെട്ടെന്ന് ആ പ്രവൃത്തിയിൽ നിന്ന് മാറിപ്പോകുന്നു. അങ്ങനെ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ, നീ ഒരു വലിയ വിവരസ്ഥൻ, നീ ഒരു വലിയ ഉപദേശി, നീയൊക്കെ എന്നാ ഇത് പറയാനായത് എന്നൊക്കെ എനിക്കറിയാമെന്ന് അങ്ങോട്ട് പറയുകയല്ലാതെ അല്ലാ എന്ന് കേട്ടാൽ പേടിക്കുന്നവർ കൽബുള്ളവരാണോ ഇന്നത്തെ സമൂഹം? അല്ലാഹു നമ്മെ അല്ലാനെ കുറിച്ച് പറയപ്പെടുമ്പോ ഭയഭക്തി നിറയുന്ന മനസ്സിന്റെ ഉടമകളാക്കി തീർക്കുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, മനുഷ്യരുടെ ഏറ്റവും വലിയ ഉന്നതമായ ഒരു ഗ്രേഡാണത്, ഒരു പദവിയാണത്. ആ പദവി മനുഷ്യന്റെ മനസ്സിൽ നിലനിൽക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഫദ്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂ ബുക്റതൻ വഅസീലാ. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണേ. പ്രഭാതത്തിലും പ്രദോഷത്തിലും വിശിഷ്യ നിങ്ങൾ അവനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കണേ, അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണേ, അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണേ. പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹുകൾക്ക് പ്രാധാന്യമുണ്ട്. അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്. ലോകം മുഴുവൻ വാഴ്ത്തുമ്പോൾ നമ്മളും അതിലൊരു കണ്ണിയാവുക. നമ്മൾ മാത്രമാണോ ഈ ലോകത്ത് അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത്? അള്ളാഹുവിനെ ഈ ലോകത്ത് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ജീവനുള്ള ഞാനും നിങ്ങളും മാത്രമാണോ? അല്ല. വിശുദ്ധ ഖുർആൻ 4, 1, 2, 3, 4 സ്ഥലങ്ങളിൽ അധ്യായങ്ങൾ തുടങ്ങുന്നത് പോലും ഈ ഒരാശയം നമ്മെ പഠിപ്പിച്ചുകൊണ്ടാണ്. ആകാശഭൂമികളിലുള്ളത് മുഴുവനും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വസ്തുവും തന്നെ ഈ ലോകത്തുള്ള ഏതൊരു വസ്തുവാകട്ടെ, ഏതൊരു വസ്തുവും അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ചിന്തിച്ചോ, കല്ലെങ്ങനെയാണ് അല്ലാഹുവിനെ വാഴ്ത്തുന്നത്? മരങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിനെ വാഴ്ത്തുന്നത്? ഈ ലോകത്തുള്ള ജന്തുലോകത്തുള്ള മനുഷ്യനൊഴികെയുള്ള മറ്റുള്ള ഒരുപാട് ജന്തു ജീവജാലങ്ങളുണ്ടല്ലോ, ഇവയൊക്കെ എങ്ങനെയാണ് അല്ലാഹുവിനെ വാഴ്ത്തുന്നത്? അറിഞ്ഞുകൂടാ അല്ലാഹ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, എല്ലാം അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയുടെ ഒന്നും വാഴ്ത്തൽ എങ്ങനെയാണെന്ന് എപ്രകാരമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് സംഗതി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ലോകത്തുള്ള ചരാചരങ്ങൾ മുഴുവനും അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന നേരം പ്രഭാതവും പ്രദോഷക്കെ അതിൽപ്പെട്ട പ്രത്യേക സമയങ്ങളാണ്. നിങ്ങൾക്കറിയോ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഒരുപാട് പവറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട മഹാനായ പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സൂറത്തു സ്വാദിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, ഇന്നാ സഖർനാ ലഹുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്തു. യുസബ്ബിഹുന, ആ പർവ്വതം ഇങ്ങനെ തസ്ബീഹ് ചൊല്ലും. വത്തൈറ മഹ്ശൂറ, പക്ഷികളുമൊക്കെ തസ്ബീഹ് ചൊല്ലും കൂട്ടം കൂടിയിരുന്നിട്ട്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ പ്രകീർത്തിക്കുമ്പോ അതിന്റെ മുകളിലൂടെ പക്ഷികൾ പറക്കാറില്ല, പറന്നു പോകുന്ന പക്ഷികൾ അവരുടെ പറക്കൽ അങ്ങ് നിർത്തിക്കളയും. ദാവൂദ് നബിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കും, കൂടെ തസ്ബീഹ് ചൊല്ലുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ബിൽ അശിയ്യി വല്ലിബ്കാർ, പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നോക്കൂ, ലോകം മുഴുവൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള അവസരം വിശ്വാസി അവനെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നാം ഓർക്കാറുണ്ടോ പ്രഭാതത്തിൽ സുബ്ഹാനല്ലാഹ് പറയാൻ, കൂടുതലായി അല്ലാഹുവിനെ വാഴ്ത്താൻ? സുബഹിനിസ്കാരത്തിന്റെ ശേഷം സൂര്യോദയം വരെ, അസർ നമസ്കാരത്തിന്റെ ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിനിടക്കുള്ള സമയം, അതാണ് അസീല്, അസീല് പ്രദോഷം. ആ അവസരങ്ങളിലൊക്കെ വാഴ്ത്തൽ, അതുപോലെ തന്നെ മറ്റവസരങ്ങളിലൊക്കെ ഓർക്കേണ്ടിടത്തെല്ലാം അല്ലാഹുവിനെ ഓർക്കൽ. യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണേ. വസബ്ബിഹൂ ബുക്റതം വഅസീലാ, പ്രഭാത പ്രദോഷങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി അങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണേ. കാരണം എന്താ? അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിലൂടെയാണ് മനുഷ്യന്റെ മനസ്സിൽ ശരിയായ നിലക്കുള്ള ഒരു ബോധം നിലനിൽക്കുക. അതിനാ ദിക്റുകൾ. അത് വാചികമായ ദിക്റുകളുണ്ട്, പ്രവൃത്തിയിലൂടെ കാണുന്ന ദിക്റുകളുണ്ട്, ഒന്നും പറയാതെ തന്നെ ഖൽബിയായ ദിക്റുകളുണ്ട്, ഫിക്റുകളുണ്ട്, ചിന്തകളുണ്ട്. അല്ലാഹ് എന്ന പേടി, ആ പേടി ഉണ്ടാക്കുന്ന നിലക്ക്, അതല്ലാതെ കേവലം ചടങ്ങുകളല്ല. മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അതാണായാലും പെണ്ണായാലും സ്വർഗലോകത്ത് അല്ലാഹു സൗകര്യങ്ങൾ ഒരുക്കി വെച്ച, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിട്ടുള്ള മഹാന്മാരെ പറ്റി പറഞ്ഞപ്പോ കുറേ ഗുണങ്ങൾ എണ്ണി. ആണുങ്ങൾക്കുള്ള ഗുണങ്ങളും പറഞ്ഞു, പെണ്ണുങ്ങൾക്കുള്ള ഗുണങ്ങളും പറഞ്ഞു. അവസാനം എന്താ പറഞ്ഞത്? والذاكرات أعد الله لهم مغفرة واجرا عظيما അള്ളാഹാനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, അള്ളാഹാനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ, അതിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ ഇബിലീസ് കണ്ടുപിടിച്ചൊരു ശ്രമമുണ്ട്, ഒരു തന്ത്രമുണ്ട്. അതെന്താ? ഇല്ലാത്ത ദിക്റുകൾ ചൊല്ലിക്കുക. അപ്പൊ ഉള്ളവ സ്ഥാനം വിട്ടു. ബിദഅത്തിന്റെ ഒരു ഗൗരവമാണത്. ഒരു ബിദഅത്ത് ഒരു സമൂഹത്തിൽ ഒരാൾ കൊണ്ടുവന്നാൽ ഇസ്ലാം എന്ന് പറയുന്ന പാത്രം അത് നിറഞ്ഞു നിൽക്കുന്ന പാത്രമാണ്, അത് നിറക്കപ്പെട്ട പാത്രമാണ്, അത് പൂർത്തിയായ പാത്രമാണ്. അതിലേക്ക് ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ഉള്ളത് വല്ലതും എടുത്ത് റിയാറ് നിവൃത്തിയില്ല. കാരണം അവിടെ ഒന്നും ബാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞത് എന്താണ്? എന്റെയും മറ്റ് അമ്പിയാക്കന്മാരുടെയും ഉപമ ഒരു വീട് പോലെയാണ്, നല്ലൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിലെ ആളുകൾ ഇങ്ങനെ നടന്ന് കാണുകയാണ് ആ വീട്. വീടിങ്ങനെ കണ്ടപ്പോ കാണികളൊക്കെ പറഞ്ഞു, എന്ത് നല്ല ഭംഗിയുള്ളൊരു വീടാണ്. പക്ഷെ ആ വീടിന്റെ ഒരു മൂലയിൽ ഒരു ഇഷ്ടികക്കല്ലിന്റെ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നു. ആ ഒരു ഇഷ്ടിക കൂടി വെക്കാനുള്ള ഒരു പഴുത ആ വീടിനുണ്ട്. കണ്ട വീട് കണ്ട ആളുകൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. കണ്ടവരൊക്കെ ഒരൊറ്റ അഭിപ്രായം മേഘസ്വരത്തിൽ പറഞ്ഞ് തിരിച്ചുപോയി. ഈ ഒരു ഭാഗം കൂടി ഒന്ന് പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ഇതെന്തൊരു നല്ല വീടായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ വെക്കാനുള്ള ഇഷ്ടികയുടെ സ്ഥാനമാണ് എനിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഥവാ നബിനെ ഒരു ഇഷ്ടികയാക്കിയിരുന്ന ആളാരും പറയാനല്ല, അതിനല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് കൂടെ ദീൻ പൂർണ്ണമായി. ഇനി അവിടേക്ക് വല്ലതും ചേർത്ത് വെക്കണമെങ്കിൽ അവിടുന്ന് വല്ലതും എടുത്ത് കളയണം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ദീനിൽ ഒരു കാര്യം ഇനി ഒരാൾക്ക് അതിലില്ലാത്തതൊന്ന് നല്ലതല്ലേ എന്ന് വിചാരിച്ച് പുറത്തുനിന്നൊന്ന് കൊണ്ടുവരണമെങ്കിൽ അകത്തുള്ള ഒന്ന് പുറത്തേക്ക് എറിയണം. അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്തവര് ദിക്ര ഒരാളൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോ ഉള്ള ദിക്റാണ് എടുത്തു മാറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാത്തുകൾക്ക് സ്ഥാനമല്ല, അതിനേക്കാളൊക്കെ പോരിശ ഓരോരുത്തരുണ്ടാക്കിയ സലാത്തുകൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സലാത്ത് സുബഹിക്ക് ശേഷം 44 വട്ടം ചൊല്ലിയാ ജോലി കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നാരിയ സലാത്ത് സുബഹിക്ക് ശേഷം 44 വട്ടമോ 4444 വട്ടമോ ചൊല്ലിയാൽ ഒരു വ്യക്തിക്കും അവന്റെ ഉദ്ദേശം സാധ്യമാകാതിരിക്കില്ല എന്ന് പറയപ്പെടുന്നു. ആര് പറഞ്ഞതാ? അത് ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പൊ നോക്കൂ, ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോ ഉള്ളതൊന്നും അവിടെ നിന്ന് ഇല്ലാതാക്കുന്നു. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ് ഇവിടെയും. ബിദഅത്തുകൾ സമൂഹത്തിൽ കയറിപ്പറ്റുമ്പോ ആ സ്ഥാനത്തുള്ള നന്മകളും സുന്നത്തുകളും അവിടെ നിന്ന് മറഞ്ഞു പോകുന്നു. ഈ ഒരു ഫിത്തിന സമൂഹത്തിൽ ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, സമൂഹത്തിലുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള ദുൽമകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾക്ക് എല്ലാവരും ഉത്തരവാദികളായിരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഇസ്ലാം ബിദഅത്തിനെ കാണുന്നത്. ഇനി ഇതൊക്കെ നമുക്ക് ഈ ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ ഇതുകൊണ്ടുള്ള അപകടങ്ങളാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മോഹമാണ് മുത്ത് റസൂലിന്റെ കയ്യിൽ നിന്ന് വരിച്ച് ഹൗദുൽ കൗസർ വെള്ളം കിട്ടുക എന്നത് നമ്മുടെയൊക്കെ ഒരു മോഹമാണ്. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ നാളെ പരലോകത്ത് മഹ്ശറിൽ നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് ഒഴിച്ചു തരുന്ന പാനപാത്രത്തിലൂടെ ഹൗദുൽ കൗസറിൽ നിന്ന് അല്പമെങ്കിലും കുടിച്ച് ദാഹം തീർക്കാൻ കഴിയണേ എന്ന് ആഗ്രഹമില്ലാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആഗ്രഹിക്കാത്തവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, അനഫറത്തുക്കും അലൽ ഹൗലി, നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഹൗലിന്റെ സമീപത്ത് പോയി നിൽക്കും. ജനങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചതാ, നിങ്ങൾ എത്തുന്നതിന്റെ മുമ്പേ ഞാൻ അവിടെ ഉണ്ടാവും. മഹ്ശറിൽ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകമായ ഒരു നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന മഹനീയമായ ഒരു ശുദ്ധജല തടാകമാണ് ഹൗദുൽ കൗസർ. ഞാൻ അവിടെ നേരത്തെ എത്തും ജനങ്ങളെ, നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടാകും. നോക്കൂ, ഭയപ്പെട്ടുകൊണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്, ഭയപ്പെട്ടുകൊണ്ട്. ഭയപ്പെട്ട് ചെല്ലുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാൾ നമ്മൾ നോക്കി അവിടെ അങ്ങനെ ഇരുന്ന് ചിരിക്കുന്നു, നമുക്കുണ്ടാകുന്നൊരു മനസ്സമാധാനം എത്രയാണ്? ഓ, എന്നറിയണ ഒരാളുണ്ട് അവിടെ. ഇനിയിപ്പോ ആകെ പകുതി ഭയം പോയി, പകുതി ഭയം പോയി. കണ്ടോ മനുഷ്യന്മാര് മഹ്ശറിൽ വിചാരണക്കെത്തിനെന്ന്. അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുകയാണ്. അന ഫറത്തുക്കും അലൽ ഹൗദി, നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഹൗദിനരികിൽ എത്തിച്ചേരുന്നു ജനങ്ങളെ. ഏതാണ് ആ ഹൗദ്? മൻവറദ ശരീബ, ആ ഹൗദിനരികിലൂടെ കടന്നുപോയവർ അതിൽ നിന്ന് കുടിക്കും. കുടിച്ചാലോ പമൻ ശരിബലം അബദ, ആരെങ്കിലും ആ ഹൗദിൽ നിന്ന് കുടിച്ചാൽ അവന് പിന്നെ ഒരു കാലത്തും ദാഹമില്ല. മുന്തിയ ജലം തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെണ്മയാർന്ന, കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായ, കോടിക്കണക്കിന് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്ക് സമാനമായ കൂജകളുള്ള, സ്വർണപാത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ട, വർണ്ണിച്ചാൽ തീരാത്തത്ര പവറുകളുള്ള ശുദ്ധജല തടാകത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണക്കാരനും. ഇനി എന്ത് വേണം ഭാഗ്യത്തിന്? ഏറ്റവും മുന്തിയ ജലം, ഏറ്റവും മുന്തിയ മുത്തിന്റെ കയ്യിലൂടെ കിട്ടുക. ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഇതിനേക്കാൾ വലിയൊരു ആശ ഇനി എന്താവുള്ളത്? ആ ആശ നിറവേറാൻ വേണ്ടി ചെല്ലുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലയരിതൻ അലയ്യ അഖ്വാം, എന്റെ അരികിലൂടെ ഒരു വിഭാഗം ആളുകൾ കടന്നു പോകുന്നു. അങ്ങനെ എനിക്ക് അവരെ മനസ്സിലാകും, അവർക്ക് എന്നെ അറിയാം, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണെന്ന് ഞാനവരെ തിരിച്ചറിയും. ആ അവസരത്തിൽ ഞാനവർക്ക് വെള്ളം കുടിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ എനിക്കും അവർക്കും ഇടയിൽ മറയിടപ്പെടും. കുടിക്കാൻ കൊടുക്കാൻ പറ്റില്ല, കുടിക്കാൻ കൊടുക്കാൻ പറ്റില്ല. ഞാൻ അപ്പോൾ അള്ളാഹനോട് പറഞ്ഞു നോക്കും, ഇന്നഹും മിന്നീ, അള്ളാ അവരെന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ, എന്റെ സമുദായത്തിലെ മെമ്പർമാരാണല്ലോ. അപ്പൊ അള്ളാഹു തആല പറയും, അരുത് മുഹമ്മദ് നബിയെ, നിനക്കറിഞ്ഞുകൂടാ നിന്റെ ശേഷം അവർ എന്തൊക്കെയാണ് ദീൻ എന്ന നിലക്ക് ദീനിൽ കടത്തി കൂട്ടിയതെന്ന് നീ അറിഞ്ഞിട്ടില്ല. ദീനിനെ വികലമാക്കിയ കക്ഷികളാണിവര്, ദീനിലില്ലാത്തത് കൂട്ടിച്ചേർത്തവരാണ്, ഇല്ലാത്ത വിശ്വാസമുണ്ടാക്കിയവരാണ്, ഇല്ലാത്ത ആചാരമുണ്ടാക്കിയവരാണ്. അങ്ങനെ ഇസ്ലാമിൽ ഇല്ലാത്ത പലതും കൂട്ടിച്ചേർത്തുകൊണ്ട് മനുഷ്യനെ അന്ധവിശ്വാസത്തിലേക്ക് അനാചാരത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ള ഈ കക്ഷികളാണ് ഈ നിൽക്കുന്നത് എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു പോകും, സുഹത്തൻ സുഹത്താ ലിമൻ ഗയ്യറ ബഹ്ദീ, എന്റെ ശേഷം ഈ ദീനുൽ ഇസ്ലാമിനെ മാറ്റിമറിച്ചിട്ടുള്ള കക്ഷികളെ അകന്നു പോകൂ, നിങ്ങളെ എനിക്ക് കാണണ്ട, എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പിന്നോട്ട് പോകൂ, നിങ്ങൾ എന്നിൽ നിന്ന് വിട്ടുമാറിപ്പോകൂ എന്ന് ഞാൻ അവരോട് പറയുന്നതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എത്ര ഗൗരവമാണ്! പുന്നാര നബി അട്ടിയോടിക്കുന്ന ഒരു ജനതയിൽപ്പെടുക. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലിയ ഗൗരവമാണ്. അത്രയും ദുനിയാവിലും ആഖിറത്തിലും ഗൗരവങ്ങൾക്ക് മേൽ ഗൗരവമുള്ള കാര്യങ്ങളാണ് ബിദഅത്തുകൾ. ആ ബിദഅത്തുകൾ നമ്മുടെ ഇബാദത്തിൽ വന്നു ചേരരുത്, നമ്മുടെ വിശ്വാസത്തിൽ വന്നു ചേരരുത്, നമ്മുടെ കർമ്മങ്ങളിൽ വന്നു ചേരരുത്. അതിന് പഠിക്കണം, അതിനറിയണം, കല്ലും നെല്ലും വേർതിരിച്ച് അറിയണം. അതറിയാനുള്ള പഠനം വേണം, ശ്രമങ്ങൾ വേണം. അത് ഏറ്റവും വലിയ ഒരു അധ്യാപനമാണ്, ഏറ്റവും വലിയ ഒരു അധ്യാപനമാണ്. ഒരുപാട് അമൽ ചെയ്യലല്ല, ചെയ്യുന്ന അമൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി തീരാൻ വേണ്ട അറിവ് നേടിയെടുക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേലും ഇൽമു നേടൽ നിർബന്ധമാണ്. അത് അള്ളാഹുവിന്റെ പരലോകത്ത് ശാശ്വത രക്ഷക്കത് ആവശ്യമാണ്. ആ നിലക്ക് ആവശ്യമായ അനിവാര്യമായ ഇൽമുകൾ തേടിപ്പിടിക്കുവാനും അത് പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും താനറിഞ്ഞത് മറ്റുള്ളവരിലേക്ക് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ട് എത്തിച്ചു കൊടുക്കുവാനുമുള്ള പാതയിലുള്ള ശ്രമങ്ങളും സഹകരണങ്ങളുമാണ് ഓരോ വ്യക്തിയിൽ നിന്നും ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുക. നാഥൻ നമ്മെ എല്ലാവരെയും അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തിന്മകളും അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.